പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആദ്യമായിട്ട് വന്ദനത്തെ അറിയിക്കുകയാണ്.
I praise and thank God for this wonderful time, and I want to greet each and everyone who's come over here in the name of the Lord Jesus.
രണ്ടാം മാസത്തിന്റെ ലാസ്റ്റ് സൺഡേയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ.
I mean, we have come to the last Sunday of the second month of the year.
കഴിഞ്ഞ രണ്ട് മാസം ദൈവം നമ്മെ അത്ഭുതകരമായി നമ്മെ ദൈവം പരിപാലിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം.
I mean, can we praise God for keeping us safe for the past 2 months?
നമ്മുടെ പല പ്രിയപ്പെട്ടവരും സുഖമില്ലാതൊക്കെയും വിവിധ ഇടങ്ങളിലായിരിക്കുന്നു.
Some of our believers are sick and have not been able to attend the service.
അവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
And we should keep them in prayers.
ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ജനറൽ ബോഡി നടക്കേണ്ടതായിട്ടുണ്ടല്ലോ.
So we have the general body after the prayer meeting.
അതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
Let's give all of the next sessions into the hands of God.
നമുക്കൊരു 11:30 ക്ക് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്.
Amen. We hope to end our first session by 11:30.
നമുക്ക് വേഗത്തിൽ ഒന്ന് പത്രോസിന്റെ ലേഖനം 2:4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്.
Let's read from 1 Peter chapter 2 verse 4 onwards.
മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ വായിച്ചത്.
This is a very familiar portion for each and every one of us.
ഇവിടെ നമ്മൾ വായിച്ചത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയും.
I mean, we as what we read is that even though man has rejected the stone, all those who
ഇത് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ നാം എന്ത് ചെയ്യണം.
I mean, this is what we should understand today is if Jesus Christ is the cornerstone, what should we do?
ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായിട്ട് മാറണം.
I mean, we should come to the living stone and we ourselves should turn to be living stones.
നമ്മളെല്ലാം നാട്ടിൽ നിന്നും ഒക്കെയും വന്നവരായതുകൊണ്ടും ഇവിടെ നമ്മൾ ജീവിക്കുന്നവരായതുകൊണ്ടും നമുക്കെല്ലാം അറിയാം കാന്തത്തെ കുറിച്ച്. നമ്മൾ കേട്ടിട്ടുള്ളവരാണ്, നമുക്കറിയാം കാന്തം എന്താണ്.
I mean, we all have heard about magnets.
അപ്പോൾ ഈ കാന്തത്തോട് ചേർന്ന് ഒരു വലിയൊരു കീയുടെ ഒരു ബണ്ടിൽ നമ്മൾ അതിലോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കയറി ആ കാന്തത്തെ കയറി പിടിക്കും.
സോ ഇഫ് യു ഹോൾഡ് എ ചെയിൻ ഓഫ് കീസ് നെക്സ്റ്റ് ടു ദ മാഗ്നറ്റ് വിൽ സൂൺ അട്രാക്ട് ഓൾ ദ കീസ്.
ഇനി അങ്ങനെ ആ തൂങ്ങിക്കിടക്കുന്ന കീയില് ആ താക്കോലിലെ ഒരു കോയിൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോയിൻസ് കയറി പിടിക്കും.
ആൻഡ് നൗ യു നോ ഇഫ് യു ബ്രിങ് അപ്പ് അനദർ മെറ്റൽ ഒബ്ജക്റ്റ് ടുവേർഡ്സ് ക്ലോസർ ടു ദാറ്റ് കീ, നൗ ദ കീ വിൽ അട്രാക്ട് ദാറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്.
ഇനി ആ കോയിൻസിന്റെ കൂടെ അതിൽ ചില മുട്ടുസൂചികൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി പിടിക്കും.
ആൻഡ് ഇഫ് യു അലാവ് സർട്ടൻ സേഫ്റ്റി പിൻസ് നൗ ടു കം ടു ക്ലോസർ ടു ദാറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്, നൗ ദാറ്റ് ഓൾസോ ഗെറ്റ്സ് അട്രാക്റ്റഡ്.
ഇനി കുറെ കഴിയുമ്പോൾ ഈ മുട്ടുസൂചിക്ക് ഒരു തോന്നൽ ഇങ്ങനെ വരും.
I mean, after some time, this safety pin will start to think of itself like this.
ഞാൻ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ്.
So the safety pin will have this thought, oh, you know, the reason I'm holding on is because of me.
എന്നാൽ മാഗ്നറ്റിൽ നിന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ സകല കഥയും കഴിയും.
But as soon as the connection is left from the magnet, then everything is gone.
ഇതേ ആവിലസമയം നമുക്ക് ദൈവസന്നിൽ കടന്നു വരുവാൻ ഇടയായത് തന്നെ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം.
I mean, it is only by the grace of God that we have been able to come to the service today.
ദൈവം നമ്മെ നിർത്തിയതുകൊണ്ടാണ് നാം നിൽക്കുന്നത്.
And the reason we stand is because God has allowed us to stand.
Praise God.
Hallelujah.
ദൈവം നമ്മെ നിർത്തിയതുകൊണ്ട് നാം നിൽക്കുന്നു.
I mean, because God makes us stand, that's the reason we stand.
ഇന്നേ ആവിലസമയം നമ്മെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ കല്ലുമായിട്ടുള്ള കണക്ഷൻ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മെ മാനിക്കുന്നത്.
ഹല്ലേലൂയ. I mean, always remember one thing, if somebody honors you today, it is because of your connection with the Lord.
ദൈവസഭയിൽ ഒരാൾക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നത് ആ വ്യക്തിയുടെ യൂണിവേഴ്സിറ്റി ബിരുദം കൊണ്ടല്ല.
I mean, a person in the church of God does not receive respect and honor because of the degree that he has attained from a university.
അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒത്തിരി ധനം ഉള്ളത് കൊണ്ടല്ല.
I mean, neither because he has a lot of wealth.
അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന ഉടുപ്പിന്റെ വിശേഷത കൊണ്ടല്ല.
Neither because of the the wonderful clothes he wear.
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കളർ കൊണ്ടല്ല.
I mean, neither because of his complexion.
ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് മാന്യത എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം.
I mean, the reason we stand close to God, that's the reason we receive an honor.
അതുകൊണ്ട് ജീവിതത്തിൽ എന്തു വില കൊടുത്തും നാം ദൈവത്തോട് ചേർന്നിരിക്കണം.
So for this very reason we should pay a great whatever price we have to pay and stay close to God.
കഴിഞ്ഞ സൺഡേയിലും യേശുവിനോട് ചേർന്നിരിക്കുക എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില ദൂതുകൾ നമുക്ക് കേൾക്കുവാനായിട്ട്.
I mean, even in the past Sunday we heard the word of God encouraging us to stay close to God, walk close to God.
അതുകൊണ്ട് എന്തു വില കൊടുത്തും ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കണം.
So we should be willing to pay a great price and stay close to God.
അത് ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ ചേർന്നിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
And what God expects of us is that we would stay close to God in our personal life, in our family life, in every area that God has placed us in.
നമ്മിൽ ദൈവശക്തിയിൽ യാവരിക്കുവാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ.
I mean, there is only one way to experience the power of God in our lives.
അതി ജീവനുള്ള കല്ലിനോട് നമ്മൾ ചേർന്നിരിക്കണം.
I mean, the only way is where we stick close to the living stone.
യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല.
And Jesus said, without me you can do nothing.
കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്യപ്പാൻ കഴിയാത്തതുപോലെ.
I mean, unless the branches are connected to the stem, it cannot do anything by itself.
എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല.
Similarly, unless you abide in God, you cannot do anything.
അപ്പോൾ എപ്പോഴാണ് വസിക്കുന്നത്?
So then when do you abide?
ഈ മുന്തിരി വള്ളിയോട് ചേർന്ന് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ കൊമ്പിന് ഫലം കായ്പാനായിട്ട് കഴിയത്തുള്ളൂ.
Only if the branches are connected to the stem or to the vine, then only can it bear fruit.
ഈ മുന്തിരി വള്ളിയുടെ ഉപമാനം നമ്മൾ പഠിക്കുമ്പോൾ,
I mean, when we study about the parable of the vine,
കർത്താവായ യേശു ക്രിസ്തു മുന്തിരി വള്ളിയാണ്.
I mean, Jesus is the vine.
നമ്മൾ ആരാണ്? നമ്മൾ കൊമ്പുകളാണ്.
And who are we? We are the branches that's connected to the vine.
നീ ആടിനെ കുറിച്ചുള്ള ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ,
I mean, when we study about the parable of the sheep,
കർത്താവായ യേശു ക്രിസ്തു ഇടയനാണ്.
I mean, the Lord Jesus is the shepherd.
നമ്മൾ ആരാണ്? നമ്മൾ ആടുകളാണ്.
And who are we? We are the sheep.
ഇനി കെട്ടിടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ,
I mean, when we see the analogy of a building,
കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ലാണ്.
And the Lord Jesus is the cornerstone.
നമ്മൾ ആരാണ്? നമ്മൾ കല്ലുകളാണ്.
I mean, and who are we? We are the stones.
Praise God. Hallelujah. അപ്പോൾ ഓരോന്നിനും ഈ ഉപമകളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
And when we study these different analogies, we can understand different specifications that is expected from those analogies.
മുന്തിരി വള്ളിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത് abides, അവനിൽ വസിക്കുക എന്നുള്ളതാണ്.
I mean, and when we study the analogy of the vine and the branches, the main theme over there is that we have to abide in him.
തിങ്കളാഴ്ച മാത്രം വസിക്കുകയല്ല.
I mean, not that you just abide on Monday alone.
ഞായറാഴ്ച മാത്രം വസിക്കുകയല്ല.
Not that you just abide on Sunday alone.
പിരിയാൻ പറ്റാത്ത ബന്ധം.
I mean, it should be a relation that cannot be moved away from.
അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
And that is what God expects from each and every one of us.
ഇനി ഈ മുന്തിരി വള്ളി മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
So what will happen if the branch is cut off?
ഉണങ്ങിപ്പോകും.
I mean, it'll get dried.
ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്.
And this is what is going to happen in our spiritual lives. Hallelujah.
ഇനി മുന്തിരി വള്ളിയിൽ നിന്ന് കൊമ്പ് വേർപിരിഞ്ഞാൽ,
I mean, so if the branch has a gets disconnected from the vine itself,
പിന്നെ ചേർത്ത് പിടിപ്പിക്കാൻ പറ്റത്തില്ല.
Then it's not possible to connect it back.
ജീവിതത്തിൽ നമ്മൾ ഉണങ്ങി പോകാതിരിക്കണമെങ്കിൽ,
Hallelujah. And if we do not have to if we should not experience a dryness in our spiritual life,
ചേർന്ന് വസിക്കണം.
You need to abide with the Lord. Hallelujah.
രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്.
Amen. Today morning the spirit of the Lord is speaking very clearly and distinctly.
ചേർന്ന് വസിക്കുക.
Amen. Abide with him closely.
വീണ്ടും ചേർന്നിരിക്കുക.
Oh, amen. Abide with him again.
നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
Can we praise God?
Hallelujah.
Thank you Jesus.
എങ്ങനെ നമുക്ക് ചേർന്നിരിക്കാം?
I mean, how can we abide and stay close with him?
അതെ, പ്രാർത്ഥനയോട് നമുക്ക് ചേർന്നിരിക്കുവാനായിട്ട് കഴിയും.
And we can abide and stay close with him by praying.
ദൈവവചനത്താൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് കഴിയും.
With the constant studying of the word you can stay close with the Lord.
കൊടുക്കുന്നതിലൂടെ നമുക്ക് ചേർന്നിരിക്കാനായിട്ട് കഴിയും.
By giving you can be close to the Lord.
ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് ചേർന്നിരിക്കാനായിട്ട് കഴിയും.
By forgiving you can be close to the Lord.
സ്നേഹിക്കുന്നതിലൂടെ ചേർന്നിരിക്കാനായിട്ട് കഴിയും.
And by loving you can be close to the Lord.
ഉപവാസത്തോട് ചേർന്നിരിക്കാനായിട്ട് കഴിയും.
And by fasting you can be close to the Lord.
ഈ ഉപവാസം എടുത്ത് ആരെങ്കിലും മരിച്ചു പോയിട്ടുള്ള ചരിത്രം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്.
Have you ever heard of a case where somebody died because of fasting?
എന്നാൽ ഓവറായി കഴിച്ചിട്ടും മരിച്ചു പോയവരുണ്ട്.
But there are, on the other hand, there are people who have died by excessive eating.
ഇനി ഉപവസിച്ച് രോഗികളായി തീർന്നവരെ കുറിച്ച് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല.
I have not heard of much people who have become sick because of excessive fasting.
എന്താണ് ഇതിൽ കൂടൊക്കെ നമ്മളുടെ ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാനായിട്ടുള്ള സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
if you ask what is the spirit of the Lord communicating to us through all of this,
ദൈവത്തോട് നമ്മൾ ചേർന്ന് വസിക്കുക.
He is speaking is abide with the Lord, stay close with the Lord.
നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ മറ്റുള്ള ഒരു അന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുവദിക്കത്തില്ല.
And when we stay close to the Lord and abide with the Lord, the Holy Spirit will prevent us from getting involved in ungodly matters.
അതുകൊണ്ട് ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ?
Amen. So each and every child of God should ask this question, am I one who pleases God?
But ദൈവത്തോട് നമ്മൾ ചേർന്ന് വസിക്കണം.
Amen. So we should abide with the Lord.
ദൈവിക ശക്തി നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് വസിക്കണം.
And if you want to see the power of God manifest in our lives, we should abide and dwell with the Lord.
But ജീവനുള്ള കല്ലുകളായിട്ട് നമ്മൾ മാറണമെങ്കിൽ,
so if we have to be living stones,
അവന്റെ അടുക്കൽ നമ്മൾ വന്നിട്ട് അവനോട് നമ്മൾ ചേർന്നിരിക്കണം.
And we should come to the Lord Jesus and we should stay close with him.
നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീയ ഗ്രഹമായി തീരുക.
I mean, this is what he's saying is you also as living stones be a spiritual house.
ആത്മീയ ഗ്രഹമായി തീരുക എന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ നമ്മൾ ആയി തീരുക.
And when it says that you have to be a spiritual house, it means that you have to be like Jesus.
യേശുവിന്റെ ജീവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നതായിരുന്നു.
And the speciality of the life of Jesus is that it is a life that pours out and touches other people and manifests in others' life.
യേശുവിനെ പോലെ നമ്മൾ ആകുക.
So we should be like Jesus.
യേശുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടോ?
I mean, do we have the character of Jesus in our lives?
ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണോ നമ്മൾ?
I mean, do we have the mind of Jesus?
Glory Jesus, hallelujah. നമുക്കറിയാം, വളരെ വർഷങ്ങൾ രോഗിയായിരുന്ന ഒരു സഹോദരിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
I mean, we, as we read the scriptures, we know about a lady who was suffering for sickness for a long time.
നല്ല യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ ജീവൻ വ്യാപരിച്ചത്.
And as soon as she stretched out her hand and touched the hem of his garment, that's the moment where she started experiencing life in herself.
നമ്മളിൽ നിന്നും ജീവൻ പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
And God desires that life is manifested through us.
നമ്മളിൽ നിന്നും സൗഖ്യം പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
And God desires that there is healing that is manifested through us.
അതാണ് കർത്താവ് വിളിച്ച് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവരുത്തു പറയുന്നത്. പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നു വിളിച്ചു പറഞ്ഞു.
And now we can see that the Lord Jesus is calling out and saying, all those who believe in me, through them will flow out rivers of living water.
അപ്പോൾ യേശുവിന്റെ ജീവൻ എന്നിലേക്ക് വന്നിട്ട് അത് പുറത്തേക്ക് ഒഴുകണം.
And so when the life of Jesus starts to pour out into our life, and it should overflow into to others' lives.
എന്നോട് ബന്ധപ്പെടുന്നവരിൽ ആ യേശുവിന്റെ ജീവൻ വ്യാപരിക്കണം.
And to all those who are interact with the life of Jesus should be experienced and should be manifested through my life.
1 പത്രോസ് 1:14 നമ്മൾ വായിക്കുമ്പോൾ,
when we read 1 Peter 1:14,
നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്.
I mean, this is a familiar verse to us.
പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ.
I mean, this is what it says, as obedient children, not conforming yourself to the former lust as in your ignorance, but as he who called you is holy, you also be holy in all your conduct, because it is written, be holy for I am holy.
യേശുവിനെ പോലെ വിശുദ്ധി ഉള്ളവരാകുക.
I mean, we should be holy as Jesus is holy.
ഇനി പത്രോസിന്റെ ലേഖനം 2:1 അതിന്റെ 1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ,
when we read 1 Peter chapter 2 verse 1,
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ.
And it says like this, therefore laying aside all malice, all deceit, hypocrisy, envy and all evil speaking, as newborn babes desire the pure milk of the word, that you may grow thereby, if indeed you have tasted that Lord is gracious.
ഇത് പത്രോസ് അപ്പോസ്തലന് ആരോടാ പറയുന്നത്?
And now Peter is addressing this letter to whom?
വീണ്ടും ജനിച്ച സ്വർഗത്തിൽ പേരെഴുതിയ ദൈവമക്കളോട് പറയുക.
And he writes this letter, addresses this letter to a set of believers who has their names written in heaven.
സകല ദുഷ്ടതയും,
I mean, it says that all malice,
എല്ലാ ചതിവും,
all deceit,
വ്യാജഭാവവും,
all hypocrisy,
അസൂയയും,
envy,
എല്ലാ നുണയും നീക്കിക്കളയുക.
All evil speaking, all lies should be moved away from your life. Hallelujah.
പത്രോസിന്റെ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ,
when we study the letter of Peter,
1 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവർ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്.
I mean, so when we study the first chapter of 1 Peter, we can know that they are all believers who are saved.
അഗ്നി ശോധനയിൽ കൂടെ കടന്നുപോകുന്നവരാണ്.
I mean, they were going through fiery troubles in their life.
അവർ വീണ്ടും ജനിച്ചവരാണ്.
And they were people who were born again.
എന്നാൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ടാനും,
but at the same time, all of these issues or concerns they have in their life,
ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇതെല്ലാം നീക്കി കളഞ്ഞിട്ട് വചനമെന്ന ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നമ്മൾ വാഞ്ചിക്കണം.
I mean, this is what the word of the Lord says, is we have to do to remove all of these characters, habits from our life, and we should have a desire for the pure milk of the word.
നമ്മൾ ഈ ഭാഗങ്ങളൊക്കെയും 100 times നമ്മൾ വായിച്ചിട്ടുണ്ട്.
I mean, these are scriptures that we may have read hundreds of times in our life.
ഈ വേദപുസ്തക പഠനം എന്ന് പറയുന്നത് അത് നോളജ് വർദ്ധിക്കുകയല്ല, നോളജ് നമുക്ക് വേണം.
I mean, the studying of the word is not just for building up our knowledge, even though knowledge is needed.
Na devavajana nammal padikkumbol namukku devathodu parayuvanayittu kadiyanam, devume ninde vajanathil kooda enne roopaantharapeduthanam.
But when we study the word of God, we should have a desire and a prayer, Lord, through your word transform me.
Namukku inne raavile samayam devathodu parayuvanayittu kadiyumo, devume ente jeevithathe thiruthanulla oru vajanam enikku innu tharanam.
I mean, how many of us can say from our hearts, Lord, give me a word that should cause me to change and shows me where I have to change. Hallelujah.
Vasanathinulla margam ennil undo ennu nokki ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമെന്ന് സങ്കീർത്തനകാരൻ വിളിച്ചു പറയുകയാണ്.
And we can see the psalmist say in Psalms 139, and if there is any wicked way in me, lead me into the way of everlasting.
നമുക്കൊന്ന് പറയാനായിട്ട് കഴിയുമോ? ദൈവമേ, എന്റെ ജീവിതത്തെ തിരുത്തുവാനുള്ള ഒരു വചനം നീ എനിക്ക് നൽകിത്തരണം.
Amen. Can we be able to say from our heart, Lord, give me a word that will turn me, that will correct me.
നമുക്ക് പറയാം, ദൈവമേ നീ എന്നെ ഒന്ന് തിരുത്തണമേ.
Oh, can we say, Lord, correct me. Hallelujah. You're so good.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയതോ വലിയതോമായ കാര്യങ്ങളൊക്കെയും അത് ദൈവത്തിന് പ്രസാദമുണ്ടോ, ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നമ്മളൊന്ന് സ്വയം ചോദന ചെയ്യേണ്ടത് ആവശ്യമാണ്.
Amen. We should always examine ourselves to see whether it's small or big things that we get involved in. We should ask, Lord, is this pleasing to you?
Jesus, hallelujah. നാലിന്റെ ഒന്ന്, ഒന്ന് പത്രോസ് നാലിന്റെ ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ,
when we read 4:1,
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ.
This is what it says, since Christ suffered for us in the flesh, arm yourself also with the same mind.
ക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ,
if Christ is the living stone,
നമ്മൾ അതുപോലെ നമ്മളാകണം.
And we should also be living stones.
ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും മക്കളാക്കുവാനാണ്.
I mean, what children of God we should understand is that the reason the Lord Jesus came into this world is to make us children of God.
അതുകൊണ്ടാണ് ദൈവജനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു.
I mean, that's why we see in the scriptures.
അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും.
I mean, all those who have this hope in Christ, let him purify himself.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ധരിക്കേണ്ടത്?
I mean, so then what should we wear in our Christian life?
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി.
And this is what the word of God says, since Christ suffered for us in the flesh, arm yourself with that same mind.
കഷ്ടത്തിൽ കൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു?
What was the Lord Jesus's attitude as he was going through suffering?
താൻ കുരിശിലായിരുന്നപ്പോഴും താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്.
And when he was on the cross, there was a certain prayer that he had.
പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ.
Father, forgive them, for they do not know what they are doing.
കഷ്ടം അനുഭവിക്കുവാനുള്ള ആ മനോഭാവം.
Amen. Attitude to bear through suffering.
അതാണേ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം.
And therefore we see in the scriptures, may you have the mind of Christ Jesus.
നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ നമ്മളാകണം.
Amen. As we respond to others, are we like Christ?
ശക്തിയിൽ നാം ക്രിസ്തുവിനെ പോലെയാകണം.
Amen. When it comes to the power, do we reveal the reveal Christ?
വിശുദ്ധിയിൽ നാം കർത്താവിനെ പോലെയാകണം.
Amen. When it comes to holiness, we should be like Christ.
നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെയാകണം.
I mean, in our attitude, we should be like Christ.
കഷ്ടത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെയാകണം.
And in suffering, we should be like Christ.
ഒരു വാക്യം കൂടി വായിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.
I would like to read one more verse and conclude the sermon.
The 3rd adhyayam ayinte 9th vakyam.
Let's read chapter 3 verse 9.
Doshathinu doshavum shagarathinu shagaravum shagaravum pagaram cheyyade ningal anugraham anubhavikkendathine vilikkappettathukonde അനുഗ്രഹിക്കുന്നവരായിരിക്കുവീൻ.
I mean, this is what the word of God reads, not returning evil for evil or reviling for reviling, but on contrary blessing, knowing that you were called to this, that you may inherit a blessing.
എന്താണ് നമ്മുടെ പ്രതികരണം?
I mean, so what is our response?
ദോഷത്തിനെ ദോഷവും ശകാരത്തിനെ ശകാരവും പകരം ചെയ്യാതെ.
Amen. We should be people who do not return evil for evil or reviling for reviling.
നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ വിളിക്കപ്പെട്ടതുകൊണ്ട്
and since you are called to experience blessing
നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം
amen how should you be
നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം
and you should be people who bless others
അപ്പോൾ യേശുക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ
so if lord jesus is the living stone
നമ്മൾ ഓരോരുത്തരും ജീവനുള്ള കല്ലുകളായിട്ട് നമ്മൾ
മാറും
ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് ദൈവത്തിനിഹിതമായ രീതിയിൽ ഒരു മന്ദിരം ഒരു നിവാസം പണിയുവാനായിട്ട്
കഴിയത്തുള്ളൂ
ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നിവാസമായി നമ്മൾ മാറണമെങ്കിൽ ജീവനുള്ള കല്ലുകളായി നമ്മൾ തീർണമെങ്കിൽ ഈ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് നമ്മൾ ചേർന്നിരിക്കണം
and if we have to be a spiritual house within which the lord abides and dwells within then we need to be connected and dwell and abide with the lord jesus
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏവരും ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട കല്ലുകളാണ്
and so we all should understand that we are stones that have been elected and chosen by god
എങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്പാനായിട്ട് കഴിയത്തുള്ളൂ
and we can only bear a fruit only if we abide with christ
കർത്താവ് പറഞ്ഞു എന്നെ പിരിഞ്ഞു നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല
and this is what the lord jesus said you cannot do anything without me
എന്നിൽ വസിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും
and this is what the lord jesus said abide in me and i will abide in you
കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കൈപ്പാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞു നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട്
unless the branch just as the branch could not bear fruit unless it abides in the vine similarly in the same fashion you cannot do anything without me
അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ വസിക്കുന്നവരായി മാറണം.
Amen for this very reason let us be people who dwell with the Lord.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറണം.
And we should be people who have the character of God in every area of our life.
Praise God. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.